ഉസ്സിയാവിന്റെ മകനായ യോഥാമിന്റെ മകനായി യഹൂദ രാജാവായ ആഹാസിന്റെ കാലത്ത് അരാമ്യ രാജാവായ ജെസ്സീനും രമല്യാവിന്റെ മകനായ ഇസ്രയേൽ രാജാവായ പേക്കുവും യെരുശലേമിന് നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ലാതാനും അരാം എഫ്രീമിനോട് യോജിച്ചിരിക്കുന്നുവെന്ന് ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുപോലെ ഉലയും പോലെ ഉലഞ്ഞുപോയി. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളിച്ചെയ്ത് എന്തെന്നാൽ, നീയും നിന്റെ മകൻ ടെയാർ യാശൂബും അലക്കാറിന്റെ വയലിലെ പെരുവഴിക്കൽ മേലേക്കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേക്കാൻ ചെന്ന് അവനോട് പറയേണ്ടത്, സൂക്ഷിച്ചോൾക, സാവധാനമായിരിക്കുക, പുകയുന്ന ഈ രണ്ട് മുറിക്കുള്ളി നിമിത്തം അരാമിന്റെയും ജെസ്സീന്റെയും രമല്യാവിന്റെ മകന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നിന്റെ ധൈര്യം ക്ഷയിച്ചു പോവുകയും വരുത്. നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിലിടിച്ചു കടന്ന് താബേലിന്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു. അരാമും ഇഫ്രീമും രമല്യാവിന്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്യുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളി ചെയ്യുന്നു, അത് നടക്കയില്ല, സാധിക്കുകയുമില്ല. അരാമിന് തല ദമ്മേശേക്, ദമ്മേശേക്കിന് തല രസീൻ. 65 സംവത്സരത്തിനകം എഫ്രയീം ജനമായിരിക്കാതെ വണ്ണം തകർന്നുപോകും. എഫ്രയീമിന് തല ശമരിയ, ശമരിയയ്ക്ക് തല രമല്യാവിന്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. യഹോവ പിന്നെയും ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചോൾക എന്ന് കൽപ്പിച്ചതിന് ആഹാസ് ഞാൻ ചോദിക്കയില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത്, ദാവീദ് ഗ്രഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലിന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പിതൃഭവനത്തിന്മേലും എഫ്രയീം യഹൂദയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്ത ഒരു കാലം വരുത്തും, അശ്ശൂർ രാജാവിനെ തന്നെ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നൽകിയില്ല. പണ്ടവൻ സെബൂലൂൻ ദേശത്തിന് നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതിയുടെ മണ്ഡലത്തിനെ മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പിരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കേരയായി തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൾ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവനെ അത്ഭുതമന്ത്രി, വീരനാൻ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്ന് മുതൽ എന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ചു, അത് ഇസ്രയേലിന്മേൽ വീണുവിരിക്കുന്നു. ഇഷ്ടികകൾ വീണുപോയെങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും കാട്ടാത്തികളെ വെട്ടിക്കളഞ്ഞുവെങ്കിലും ഞങ്ങൾ അവയ്ക്ക് പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളും എന്നിങ്ങനെ ഡംഭത്തോടും ഹൃദയഗർവത്തോടും കൂടെ പറയുന്ന എഫ്രയീമും ശമര്യ നിവാസികളുമായ ജനമൊക്കെയും അതറിയും. അതുകൊണ്ട് യഹോവ രസീന്റെ വൈരികളെ അവന്റെ നേരെ ഉയർത്തി അവന്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു. അരാമ്യർ കിഴക്കും ഫെലിസ്തർ പടിഞ്ഞാറും തന്നെ അവർ ഇസ്രയേലിനെ വായ്പിളർന്ന് വിഴുങ്ങിക്കളയും. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈയിനെയും നീട്ടിയിരിക്കുന്നു. എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവെങ്കിലേക്ക് തിരിയുന്നില്ല, സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. അതുകൊണ്ട് യഹോവ ഇസ്രയേലിൽ നിന്ന് തലയും വാലും പനംപട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ചു കളയും. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു, അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കുകയില്ല, അവരുടെ അനാഥന്മാരോടും വിധവമാരോടും അവനെ കാരണം തോന്നുകയുമില്ല. എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളുമാകുന്നു, എല്ലാ വായും ഭോഷത്വം സംസാരിക്കുന്നു. ഇത് എല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കുന്നു. ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു, അത് പറക്കാരെയും ഉള്ളും ദഹിപ്പിക്കുന്നു. വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു, പുകത്തോണുകളായി ഉരുണ്ടുപൊങ്ങും. സൈന്യങ്ങളുടെ ഹോവയുടെ കോപം നിമിത്തം ദേശം ദഹിച്ചു പോയിരിക്കുന്നു, ജനവും തീക്കേരയായിരിക്കുന്നു. ഒരുത്തനും തന്റെ സഹോദരനെ ആദരിക്കുന്നില്ല, ഒരുത്തൻ വലത്തു ഭാഗം കടിച്ചു പറിച്ചിട്ടും വിശന്നിരിക്കും, ഇടതു ഭാഗവും തിന്നും തൃപ്തി വരികയുമില്ല. ഓരോരുത്തൻ താൻ താന്റെ ഭുജത്തിന് മാംസം തിന്നു കളയുന്നു. മനുഷ്യ എഫ്രയീമിനെയും എഫ്രയീം മനുഷ്യയെയും തന്നെ, അവർ ഇരുവരും യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേലെ ഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദ യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തന്റെ ആദരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതലാണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവന്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും ഇസ്രയേമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ചിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിന്റെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ നാലു ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. എഫ്രയീമിന്റെ അസൂയ നീങ്ങിപ്പോകും, യഹൂദയെ അസഹ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും. എഫ്രയീം യഹൂദയോട് അസൂയപ്പെടുകയില്ല, യഹൂദ എഫ്രയീമിനെ അസഹ്യപ്പെടുത്തുകയുമില്ല. അവർ പടിഞ്ഞാറ് ഫിലിസ്തീനയുടെ മലഞ്ചരിവിന്മേൽ ചാടും, കിഴക്കുള്ളവരെയൊക്കെയും കൊള്ളയിടും. ഏദോമിന്മേലും മോവാബിന്മേലും കൈവെക്കും, അമോന്യർ അവരെ അനുസരിക്കും. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കയ്യോങ്ങി അതിനെ അടിച്ച് ഏഴ് കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രയേലിനുണ്ടായിരുന്നത് പോലെ അശ്ശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. ബാറയ്ക്കുമോ വിശുദ്ധമത്തായുടെ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു, യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു, പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു, അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു, ശലോമോൻ രഹബ്യാമിനെ ജനിപ്പിച്ചു, രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു, അബിയാവ് ആസയെ ജനിപ്പിച്ചു, ആസ യോശാഫാത്തിനെ ജനിപ്പിച്ചു, യോശാഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു, യോരാം ഉസിയാവെ ജനിപ്പിച്ചു, ഉസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു, യോഥാം ആഹാസിനെ ജനിപ്പിച്ചു, ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു, ഹിസ്കിയാവ് മനശ്ശെയെ ജനിപ്പിച്ചു, മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു, ആമോസ് യോശിയാവെ ജനിപ്പിച്ചു, യോശിയാവ് യഖോന്യാവെയും അവന്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യഖോന്യാവ് ചെയൽത്തിയേലിനെ ജനിപ്പിച്ചു, ചെയൽത്തിയേൽ സെരുബ്ബാബേലിനെ ജനിപ്പിച്ചു, സെരുബ്ബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു, അബീഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു, എല്യാക്കീം ആസോരിനെ ജനിപ്പിച്ചു, ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു, സാദോക് ആഖീമിനെ ജനിപ്പിച്ചു, ആഖീം എലീഹൂദിനെ ജനിപ്പിച്ചു, എലീഹൂദ് എലിയാസറെ ജനിപ്പിച്ചു, എലിയാസർ മത്ഥാനെ ജനിപ്പിച്ചു, മത്ഥാൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജന്മം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവനെ മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതനവനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തോൾവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അന്യകാ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചൻ മുഖാന്തരം അള്ളിച്ചത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ അവന് യേശു എന്ന പേർ വിളിച്ചു. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്കുകൊണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവന് യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെ ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദ്യാദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരെ ചെറുതല്ല. എന്റെ ജനമായ ഇസ്രയേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറേ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം തെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് വന്ന എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടും കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവനെ പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന സ്വപ്നത്തിൽ അലപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ ജോസഫിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ നേരിട്ട് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി. ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രയീമിലേക്ക് പോയി. ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചൻ മുഖാന്തരം അള്ളിച്ചെയ്തെന്ന് വൃത്തിയാകുവാൻ സംഗതി വന്നു. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം രണ്ടു വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബേത്ലഹേമിലും അതിന്റെ എല്ലാ തെരുവുകളിലും ആളയച്ച് കൊല്ലിച്ചു. റാമായിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു. അവരില്ലായിയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നുവെന്ന് ഇരമ്യാ പ്രവാചൻ മുഖാന്തരം അള്ളിച്ചത് അന്ന് നിവൃത്തിയായി. ബാരക്കുമോർ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:26 മുതൽ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയിരുന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിനെ നീക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയാതെ എങ്ങനെ സംഭവിക്കും പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെല്ലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ച കാറ്റി എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മറ്റെന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സക്കരിയാവിന്റെ വീട്ടിലെത്തിയ എലിസബേത്തിനെ വന്നിച്ചു. മറിയയുടെ വന്നനും എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളെ ആയുച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ്, എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അള്ളി ചെയ്തതിനെ നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവിന്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അളിച്ചതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണയോർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രയേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അക്കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തേണമെന്ന് അഗസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറഞ്ഞോ സുറിയനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ടു എന്ന് മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ബാരക്കുമോ
പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി ആദ്യമുതലേകം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാതരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും ആദരവോട് സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് പ്രത്യേകിച്ച് പരിശുദ്ധ നോമ്പിന്റെ പര്യവസാനത്തിലേക്ക് എത്തുന്ന ഈ ദിനങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ ഭക്തിയോട് വരവേൽക്കുവാൻ തക്കവണ്ണം, അതിന്റെ അനുസ്മരണത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒരുമിച്ച് ആഘോഷപൂർവ്വം ആനന്ദപൂർവ്വം കടന്നു വരുന്ന ഈ ദിവസം, ആ ബുധനാഴ്ച നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാനും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഭക്തിയിൽ ക്രമപ്പെടുത്താനും ദൈവം തന്ന നല്ല നിമിഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കാം. തമായിരിക്കുന്ന സ്ഥാനത്ത് തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും ദൈവഭക്തിയോടും കൂടെ ആദർശ സാന്നിധ്യം ഹൃദയത്തിനുള്ളിൽ അതിന്റെ അർത്ഥതലത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്തൃസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചവരെയും പ്രത്യേകം ഇപ്പോൾ ഈ ശുശ്രൂഷയെ വളരെ ഭക്തിയിലും വിശുദ്ധിയിലും നയിക്കുന്ന പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, ഭദ്രാസമത്ര പോലത്തെ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷ സാന്നിധ്യമോട് നിൽക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രിയപ്പെട്ട മാമനശൻ വി സി വർഗീസച്ചൻ, ഐസക് വി പ്രകാശച്ചൻ, സക്കറിയാറാം പാച്ചൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകം ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ തോമസ് മാത്യു അച്ഛനാണ്. ജോലിക്കും നമുക്ക് വളരെ സുപരിചിതനാണ് പ്രിയപ്പെട്ട അച്ഛൻ. അച്ഛനെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം സ്നേഹത്തോട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം പ്രിയപ്പെട്ട ആന്റിമാർ ആലപിക്കും. അതിനുശേഷം അഭിനന്ദന മനസ്സുകൊണ്ട് കൗമപ്രാർത്ഥന നിർവഹിക്കുന്നതാണ്. കേൾക്കാം, പാടിക്കോളാം.
സുവിശേഷ ഗീതത്തിലെ 114 പാട്ട്, 114-ാമത്തെ പാട്ട്, കർത്താവിൽ സന്തോഷം.
കർത്താവിൽ സന്തോഷം അവനെന്തേലം, പാരിതിൽ പാർക്കും നാളവനെന്തേലം, അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനെന്റെ സർവഭൂമേ, അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനെന്റെ സർവഭൂമേ. പല നാൾക്കരുതി ഞാനേകേനെന്ന്, അന്നാളിലവനെന്നോടു ചൊല്ലി, ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. സോളവും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. സ്നേഹിതരില്ലെന്നും കരുതി അന്നാളിലവനെന്നോടു ചൊല്ലി നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിലവനെന്നോടു ചൊല്ലി മനുഷ്യരാൽ സാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാൽ സാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. നിന്നിവനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനെന്തേലം ആരിതിൽ പാർക്കും ഞാൻ അവനെന്തേലം അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനെന്റെ സർവവുമേ അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനെന്റെ സർവവുമേ.
അഭയദ തിരുമേനി ഹോമ പ്രാർത്ഥന നിർവഹിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യം മുതൽ ഉന്നയിക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കൃഷ്ണാവേ നിനക്ക് സ്തുതി. പാപികളായ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂവിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജീവ് ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ്. നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശ്രീമാതാവായ വിശുദ്ധ കന്യവർത്തൂറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പറയ്ക്കുമോ ദൈവത്തിന്റെ വചനമായ ഞങ്ങളുടെ മശിഹ തമ്പുരാനെ, ഇപ്പോൾ ഞങ്ങൾ നിന്നെ പോഴ്ത്തുന്നു. നിന്റെ കൃപയാൽ ഞങ്ങളുടെ അടുക്കലേക്ക് എന്ന് ചെവിയായിച്ച് പാപികളാ ഞങ്ങളുടെ സ്തുതിപ്പുകളെ കൈക്കൊള്ളണമേ. അന്ധകാരത്തിൽ നിന്നും ഞങ്ങൾ ഓടി ഒളിച്ചുകൊണ്ട് ഇരുട്ടുള്ള രാത്രി ആക്രമിക്കപ്പെടുന്ന പകലിലേക്ക് ചെന്നു ചേരുവാനായിട്ട് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ അലട്ടുന്ന പാപവികാരങ്ങളിൽ നിന്നും ഞങ്ങളെ അകപ്പെടുത്തുവാൻ പതിയിരിക്കുന്ന ദുഷ്ടവിശ്വാസികളുടെ കെണിയിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. ഞങ്ങളെ ലോക മോഹങ്ങൾ നിമിത്തം അകൽക്കസായിക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കരുത്. എന്റെ പരിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. സാത്താൻ ഞങ്ങളുടെ കിടക്കയോടെ എടുക്കാതെയും ദുർവിചാരങ്ങൾ ഞങ്ങൾ ജനിപ്പിക്കാതെയും ഇരിക്കുന്നതിന് ഞങ്ങളുടെ മേൽ നീ കാവലാകണമേ. നിന്നെ എന്നിന്റെ പിതാവിനെ എന്നിന്റെ പിതൃകായി ഇപ്പോഴും എല്ലാ അസമയത്തും എന്നേക്കും സ്തുതിപ്പാനായിട്ട് ഞങ്ങൾക്ക് കൃപ നൽകണമേ. അമ്മാനുവേൽ ദൈവമേ, നീ മനുഷ്യനായി തീർന്നു. ബേദലഹേമ ജനിക്കുകയും നിന്റെ രാജ്യത്വത്തിന്റെ ദൈവത്തിന്റെ കഷാനുഭവത്തിന്റെ ലക്ഷ്യമാക്കി മകോശന്മാരിൽ നിന്ന് സ്വർണവും കുന്തിരിക്കവും മോരും കാഴ്ചയായി കൊള്ളുകയും ചെയ്ത സ്ഥലത്തിന്റെയും ഉടവനായ ഞങ്ങളുടെ വർഗത്തിനു വേണ്ടി മശിയാം താഴ്ത്തുകയും ഞങ്ങളെ നിന്നെ പോലെ ആക്കുവാനായിട്ട് നീ ഞങ്ങളെ പോലെ ആയിത്തീരുകയും ചെയ്തതിനാൽ നിനക്ക് സ്തുതി. കർത്താവ്, ജീവൻ നിറഞ്ഞിരിക്കുന്ന നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങളുടെ ദാരിദ്ര്യത്തെ തീർപ്പാൻ വേണ്ടി മനുഷ്യാവതാരത്തിലേക്ക് നീ വന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ കൃപകൾക്ക് വേണ്ടി ഇടപെടാതെ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ബാറയ്ക്കുമോൾ ഹോശബബക്കൂര സുബോൽ മീൻ. ആമീൻ.
അഭിവന്യ തിരുമേനി, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആമുഖത്തിൽ ആവർത്തിച്ചതുപോലെ നാമൊക്കെ ലോകം കണ്ട ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അടയാളമായ നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ, അതിന്റെ മഹത്വമാർന്ന അനുസ്മരണത്തെ നമ്മൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. ഓർത്തഡോക്സ് സഭയിൽ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികളും, പാരമ്പര്യമുള്ള ക്രൈസ്തവ വിശ്വാസികളൊക്കെ ഏറ്റവും പ്രാധാന്യത്തോട് സ്വീകരിക്കുന്ന ഒരു ദിനമാണ് നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിന്റെ ദിവസം. പ്രത്യേകിച്ച് ഈ വർഷം അത് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ആളുകൾക്ക് സംബന്ധിക്കുവാനും ഒക്കെ ഉള്ള നല്ല സാധ്യതയാണ്. നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് സമസ്ത മാനവജാതിയോടുള്ള സ്നേഹത്തെ പ്രതി കടന്നു വന്ന നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ നമുക്ക് തന്നെ ശിരസ്സുകളെ സമർപ്പിച്ച കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും അത് വെറും അതരങ്ങളാണല്ല, ഒരു വിശ്വാസ പ്രഖ്യാപനമല്ല, നമ്മുടെ ജീവിതം തന്നെ ഒരു ക്രൈസ്തവ സാക്ഷ്യമായി തീരാൻ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ മുഖാന്തരമാകട്ടെ. അതോടൊപ്പം എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള ഈ ഒരു കൂട്ടായ്മയെ, ആ ഒരു ആത്മീയ തീർത്ഥയാത്രയ്ക്ക് നമുക്ക് ഊർജം പകരുവാൻ തമ്പുരാൻ നമുക്കിടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഈ ലോകത്തിലുള്ള സകലവും മായും സകലവും മറയും, മറയാത്ത ഒന്ന് മാത്രം നമ്മുടെ അതരങ്ങളിൽ കോറിയിടുന്ന ക്രിസ്തുവിന്റെ വചനം മാത്രമേ ഉള്ളൂ. നമ്മുടെ തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, പക്ഷെ എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല. ആ ഒഴിഞ്ഞു പോകാത്ത നിലനിൽക്കുന്ന സത്യമായ വചനത്തോടൊപ്പം ആ വചനം അതരത്തിൽ കൂടി പ്രഘോഷിച്ച ഭക്ത ഹൃദയങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തിരിച്ചറിയേണ്ടത്. ആ നിലനിൽപ്പിന്റെ അനന്ത സാധ്യതയിലേക്ക് ഞാനും നിങ്ങളും ഒക്കെ ആയിത്തീരാൻ നമ്മുടെ അധരങ്ങളിൽ ദൈവവചനം നിറയണം. ആ അധരങ്ങളിൽ ദൈവവചനം നിറയേണ്ടത് ഹൃദയത്തിൽ നിന്ന് രൂപപ്പെടുന്ന തലത്തിലാകുമ്പോഴാണ് അതിന് നിലനിൽപ്പുള്ളത്, അതിന് ഇറ്റേണിറ്റി ഉള്ളത്. 147 സങ്കീർത്തനം 11 വാക്യം ഇങ്ങനെ വായിക്കുന്നു, തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. തന്നെ ഭയപ്പെടുകയും തന്റെ ദയവിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. നമുക്കറിയാം നമ്മുടെ എല്ലാ പിതാക്കന്മാരും വിശുദ്ധന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തോട് കാണിച്ചിട്ടുള്ള സത്യമാണ്, അവർ ദൈവത്തെ ഭയപ്പെടുകയും ആ ദൈവത്തിന്റെ പ്രത്യാശ ദയവിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്തുകൊണ്ട്. ആ ദൈവത്തിന്റെ ദയവെന്ന് പറയുന്നത് അവരവരുടെ ജീവിതത്തിൽ ചില താൽക്കാലിക രംഗങ്ങളിൽ ലഭ്യമാകുന്ന ചില സുരക്ഷിതത്വ ബോധത്തെ കുറിച്ചല്ല, അതുകൊണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത് സമസ്ത മാനവജാതിക്കും അവൻ രക്ഷ ഒരുക്കി എന്നുള്ള ആ യൂണിവേഴ്സലായിട്ടുള്ള ആ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ മഹത്വത്തെ പറ്റിയാണ് പറയുന്നത്. ആ ഒരു സത്യത്തിൽ ഉറച്ചു നിന്ന് അത് ഞാനും അതിന്റെ ഭാഗമാണ് പ്രത്യേകിച്ചതോടുകൂടി ജീവിതത്തിന്റെ അവസാനം വരെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ആത്മീയ അനുഭൂതി അതരങ്ങളിൽ കൂടി അത് പ്രതിധ്വനിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും നിത്യതയുള്ള മനുഷ്യരായി ഈ ലോകത്തിൽ മാറ്റപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാധ്യതയിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതവും നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ മുഖാന്തരമായി തീരട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയും അതിന് ശക്തി പകരട്ടെ, കരുത്തേകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമുക്കറിയാം 25 തീയതിയാണ് എൽദോ പെരുന്നാള്. എല്ലാവരും നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിന്റെ ആ മഹത്വമേറിയ നല്ല സ്മരണയെ ആദരപൂർവ്വം ആഘോഷപൂർവ്വം വരവേൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിന്റെ തിരുരക്തങ്ങൾ സ്വീകരിക്കുന്നത് കൂടി അതിനിടയായി തീരണം എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഓർപ്പിച്ചതാണ്, 20 തീയതി വിനിഞ്ഞാന്ന് മാർക്ക് മാത്യോസ് 100 ഓർമ്മയാണ്. അദ്ദേഹം നമുക്കറിയാം തീക്കെടുത്ത മാർക്ക് മാത്യോസ് എന്നുള്ള ഒരു നവതയെ ലഭിച്ച ആളാണ്. അതിന് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം തീക്കെടുത്ത പ്രലോഭനങ്ങളെ അതിജീവിച്ച വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്നിയിൽ എരിയപ്പെട്ടിട്ടും ക്രൈസ്തവ വിശ്വാസം ചോർത്തിക്കളയാണ്, അത് ലോകവും ഭാഗം സാക്ഷീകരിച്ച വിശുദ്ധനാണ്. അതോടൊപ്പം തന്നെ കർത്താവ് തൃക്കരങ്ങളിൽ എഴുതി വഹിച്ച ഒരു ബാലനായിരുന്നു, അതിന്റെ ചെറുപ്പമായിരുന്ന സമയത്ത് എന്നൊക്കെ പല അടയാളങ്ങളും അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. ഇത് തന്നെയാണെങ്കിലും ഒരു മഹാവിശുദ്ധനാണ്. നമ്മളെ സമയം സംബന്ധിച്ചോളം അദ്ദേഹം അന്ത്യോക്യയിൽ ജനിച്ചു വളർന്ന ശുശ്രൂഷ മേഖല ആയതുകൊണ്ട് പ്രത്യേകിച്ച് പാത്രിക സഭയുടെ ഉന്നത അധികാരികൾക്ക് ആ ഒരു നാമധേയമുള്ളത് കൊണ്ട് നമ്മുടെ നല്ല എന്നൊരു ചിന്ത പലർക്കും തെറ്റിദ്ധാരണ ഒരിക്കലും അല്ല. നമ്മുടെ കൂടെ പിതാവാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള അനവധി പള്ളിയുണ്ട്. ഞാൻ എന്റെ ഇടവ പള്ളി കാപ്പിറ്റൽ സെന്റ് ക്രിസ്റ്റ്യൻ പള്ളി വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേവാലയമാണ്. ആ മഹാപരിശുദ്ധന്റെ നാമധേയത്തിൽ ആ വിശുദ്ധന്റെയൊക്കെ മധ്യസ്ഥതയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്, തേജസ് ഉണ്ടെന്നുള്ളത് വിസ്മരിക്കരുത്. 21 തീയതി കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതാണ് മത്തമാസ്ലിഗാട്. ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ആധികാരികമായ ഭാരത സഭയെ സംബന്ധിച്ചോളം ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു ദിവസമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചത്. അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്നലെ ഇന്നുമായിട്ട് ആ മഹാപരിശുദ്ധനായ മത്തമാസ്ലിഗാട് പെരുന്നാൾ നടത്തപ്പെടുന്നു. എന്നും നമ്മുടെ സഭയ്ക്കും നമുക്കും വ്യക്തിജീവിതത്തിലും ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥത താപനായകത്തെ തുണയാകട്ടെ. ഞാനും നിങ്ങളും ഒക്കെ ആ ഒരു സത്യത്തിൽ നിലനിൽക്കുന്ന മനുഷ്യരാണ്. ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയാണ് നമ്മളെയൊക്കെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾ നിലനിർത്തുന്നത്. ആ മഹാപരിശുദ്ധന്റെ ശക്തി നമ്മളെ നിലനിർത്തട്ടെ എന്നും 26 തീയതി ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാളാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ 27 തീയതി ശിശുവധ പെരുന്നാളായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. ദൈവമാതാവിന്റെ മധ്യസ്ഥതയും അതുപോലെ തന്നെ കർത്താവിന്റെ ജനനത്തോടനുബന്ധിച്ച് ഹേറോദാസിന്റെ ക്രൂര പത്രി മൂലം മരണപ്പെട്ട ഈ ശിശുബാലന്മാരെ സഹതയന്മാരായിട്ടാണ്, ഒന്നും പറയാത്ത നിഷ്കളങ്കരായ സഹതയന്മാരായിട്ടാണ് ശിശു അവരുടെ ഇൻഫാൻറ് ഹോളി ചർച്ച് എന്ന് പറഞ്ഞ ഒരുപാട് പള്ളികളിൽ നമുക്കും ഉണ്ട്. വളരെ വിശുദ്ധിയിലേക്ക് കടക്കപ്പെട്ട സെയിൻസ് ആയിട്ടാണ് നമ്മൾ അവരെ കണക്കാക്കുന്നത്. ആ ശിശുബാലന്മാരുടെയൊക്കെ മധ്യസ്ഥത നമുക്ക് പാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനാണ്, ജൂബി അച്ഛനാണ്. അച്ഛൻ നമുക്ക് സുപരിചിതനാണ്. അച്ഛൻ നേരത്തെ ഡാലസിലായിരുന്നു, ഡാലസ് സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ വികാരിയായിരുന്നു. ഇപ്പോഴും അച്ഛന് ചിക്കാഗോയിൽ സെന്റ് മേരീസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. എപ്പോഴും ഈ ശുശ്രൂഷയിൽ ഒരു മടിയും കൂടാതെ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും അതുപോലെ തന്നെ ഈ ശുശ്രൂഷ നല്ല രീതിയിൽ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുകയും അതിന് വേണ്ട പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഒരു വന്യ വൈദികനാണ് പ്രിയപ്പെട്ട തോമസ് മാത്യു. നിങ്ങളുടെ എല്ലാ വിധത്തിലും പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അച്ഛന്റെ തിരുവചന ധ്യാനത്തിന് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ ദൈവവചനത്തിൽ നിന്ന് സൂക്ഷിക്കുന്നതാണ്.
134-ാമത്തെ പാട്ട്.
നല്ലവനേ നൽ വഴി കാട്ടി എന്നെ വഴി നടത്തൂ. ഒരവഴിയൻ പിന്നിൽ ചങ്കടമുന്നിൽ എന്നെ വഴി നടത്തൂ. ഒരവഴിയൻ പിന്നിൽ ചങ്കടമുന്നിൽ എന്നെ വഴി നടത്തൂ. നല്ലവനേ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. മരുഭൂമിയിൽ അജഗണം പോൽ നൽ ജനത്തെ നടത്തിയോനേ. ആഴിയകൾ വീതിയൊരുക്കി മറുകരയണച്ചവനെ. കണ്ണീർ താഴ്വരയിൽ ഇരുൾ വീടികളിൽ നീ എന്നെ വഴി നടത്തൂ. കണ്ണീർ താഴ്വരയിൽ ഇരുൾ വീടികളിൽ നീ എന്നെ വഴി നടത്തൂ. നല്ലവനേ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. സ്നേഹമില്ലാതിടങ്ങളിൽ സ്നേഹം പകരാൻ മനസ്സു തരൂ. നിന്നിവരെ പീഡികരെ പരിപാലിക്കാൻ കൃപയരുളു. നിന്റെ കാലടിയിൽ പദമോടി നടപ്പാനെന്നെ അനുവദിക്കൂ. നിന്റെ കാലടിയിൽ പദമോടി നടക്കാൻ എന്നെ അനുവദിക്കൂ. നല്ലവനേ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. നല്ലവനേ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ജോർജിയത്തിനെ സ്നേഹാദരവോടോട് സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അതിനന്യ ഭദ്രാസനം എത്ര പോലത്തെ തിരുമേനി, സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഭർത്താവായ യേശുദബരാന്റെ പുസ്തകമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ചില ദിവസങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടുമൊക്കെ അലങ്കരിക്കപ്പെട്ട രീതിയിൽ നമ്മൾ കടന്നു ചെല്ലുന്ന കച്ചവട സ്ഥാപനങ്ങളൊക്കെയും നമ്മുടെ കണ്ണുകളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അലങ്കരിക്കപ്പെട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ടും ഒക്കെ ചെറിയ സന്തോഷം തോന്നുന്ന ചില ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടതിങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിസ്മസിനെ വരവേൽക്കുന്നത് ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസുമായിട്ടാണ് എങ്കിലും അവിടെ പുൽക്കൂടിന്റെയും ക്രിസ്തുവിന്റെയും സാന്നിധ്യം ഇല്ലാതെ പോകുന്നു എന്ന് ഉള്ള ഒരു വിലാപം കേൾക്കാൻ സാധിച്ചു. പുൽക്കൂടും ക്രിസ്തുവും ഇല്ലാതെ ഒരു ക്രിസ്മസ് ഇല്ല എന്ന് മനസ്സിലാക്കാൻ ക്രിസ്ത്യാനികളെങ്കിലും തയ്യാറാകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് ഒന്നും രണ്ടുമല്ല പലതവണ ഒരുപാട് ആളുകൾ ഓർപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ആരാണെന്നും എപ്രകാരമാണ് നമ്മുടെ ആഘോഷങ്ങൾ നടത്തേണ്ടതെന്നും വിചിന്തനം ചെയ്യേണ്ട സമയം കൂടിയാണ് എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇന്ന് ഒരല്പസമയം നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി, വേദപുസ്തകത്തിൽ പേര് പറഞ്ഞിട്ടില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ വേദഭാഗം പറയാം, വായിക്കേണ്ടാരും. വിശുദ്ധനായ ലൂക്കോസ് എവാഞ്ചലിസ്റ്റായ സുവിശേഷം ഏഴാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധനായ ലൂക്കോസ് എവാഞ്ചലിസ്റ്റിന്റെ സുവിശേഷം 7:11-15 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പേര് പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയെ, ഒരു ബാലനെ അല്ലെങ്കിൽ ഒരു യൗവനക്കാരനെ പരിചയപ്പെടുത്തുന്നുണ്ട്. യൗവനക്കാരനെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യ വാക്യം തന്നെ പറയുന്നത് അദ്ദേഹത്തിന് സാധാരണ മനുഷ്യരെ പോലെ ജീവനുള്ള മനുഷ്യനല്ല, മരിച്ചുപോയ വ്യക്തിയാണ്. അദ്ദേഹം മരിച്ചുപോയി എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വിധവയുടെ മകനും കൂടിയാണ്. അങ്ങനെ നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകനായ, പേര് പറഞ്ഞിട്ടില്ലാത്ത ഈ ചെറുപ്പക്കാരനെ യേശു തമ്പുരാൻ കാണുന്നതും പിന്നീട് നടക്കുന്ന സംഭവങ്ങളുമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്ന ഒരു വാചകം, മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംഭവം ആരംഭിക്കുന്നത്. ഈ മരണം എന്ന് പറയുന്ന വാക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ നമ്മുടെ തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞ വിധവയുടെ ഏക മകനാണ് എന്നും പറയുന്നുണ്ട്. യേശു തമ്പുരാൻ പലതരത്തിലുള്ള ശവസംസ്കാര ശുശ്രൂഷകളും വിലാപയാത്രകളും ഒക്കെ തന്റെ ജീവിതകാലത്തിൽ കണ്ടിട്ടുണ്ടാവണം. എന്നിട്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശു തമ്പുരാൻ മനസ്സലിവ് തോന്നി എന്ന് പറയും. വേറെ ഒരു സാഹചര്യത്തിൽ യേശു കണ്ണുനീർ വാർത്തു എന്നും പറയുന്നുണ്ട്. വിധവയുടെ മകനെ കണ്ടപ്പോൾ യേശു തമ്പുരാന് മനസ്സലിവ് തോന്നി, എംപതി. അവിടെ ഉള്ള കഥാപാത്രങ്ങളിലെ വിധവയുണ്ട്, ഒരു വലിയ ആൾക്കൂട്ടം. 12-ാമത്തെ വാക്യം അവസാനിക്കുമ്പോൾ പറയുന്നത് പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പം മരിച്ച മൃതശരീരവും മൃതശരീരത്തിനോടൊപ്പം മാതാവും പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും യേശു തമ്പുരാനും, ഇതാണ് അവിടുത്തെ കഥാപാത്രങ്ങളുടെ ഒരു നിര. വലിയ പുരുഷാരം അവിടെ ഉള്ളപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചാൽ മതി അവരുടെയൊക്കെ റെസ്പോൺസ്, പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു വിലാപയാത്ര കടന്നു പോകുമ്പോൾ ചിലരൊക്കെയെങ്കിലും ഒന്ന് നെടുവീർപ്പിടുമായിരിക്കാം, ചിലരൊക്കെയെങ്കിലും അയ്യോ കഷ്ടം എന്ന് പറയുമായിരിക്കും, ചിലരെങ്കിലും അവർക്ക് സാധാരണ യാത്രകളൊക്കെ നടത്താൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ വിലാപയാത്ര കടന്നു പോകുന്നത് കൊണ്ട് ചില നീരസമൊക്കെ ചിലപ്പോൾ അവർ പ്രകടിപ്പിച്ചേക്കാം. ചിലരെങ്കിലും ആ മാതാവിന്റെ അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു സിമ്പതി, ഒരു സഹതാപ തരംഗമൊക്കെ ഏറിപ്പോയാൽ കാണാൻ പറ്റുന്ന ഒരു സഹതാപ തരംഗം. നമ്മുടെയൊക്കെയും ഈ വിലാപ ഭവനങ്ങളിൽ അല്ലെങ്കിൽ മരണാനന്തര ശുശ്രൂഷ ദേവാലയങ്ങളിലൊക്കെയും കാണപ്പെടുന്ന ചില സഹതാപ തരംഗങ്ങൾ അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മനസ്സലിവ് തോന്നി അവളുടെ അടുക്കിലേക്ക് വരികയും കരയേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ഒരാളേ ഉള്ളൂ. യേശു തമ്പുരാൻ അവിടെ വന്നിട്ട് അവളോട് ആ ഒറ്റ ഒരു വാക്ക് മാത്രമാണ് ആ സംഭവത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വാചകം, കരയേണ്ട. അവളോട് പറയുന്നത് കരയേണ്ട എന്നാണ്. യേശു തമ്പുരാൻ പല സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് ഈ കരയേണ്ട എന്ന് പറയുന്നത്. അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാചകമാണ്. ലൂക്കോസിന് സുവിശേഷം 23:28 വാക്യം, കർത്താവിന്റെ ഗൂഗിൾത്ത മലയിലേക്കുള്ള യാത്രയുടെ ഭാഗം വിവരിക്കുമ്പോഴും പറയുന്നുണ്ട് കരയേണ്ട, ഋഷിലേയും പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. അതുപോലെ തന്നെ യേശു തമ്പുരാന്റെ മൃതശരീരം കാണാൻ തക്കവണ്ണം കടന്നു വരുന്ന മഗ്ദലന മറിയത്തോടും കൂട്ടുകാരോടും യോഹന്നാൻ സുവിശേഷം 20:15 വാക്യത്തിലും പറയുന്നുണ്ട് നിങ്ങൾ കരയേണ്ട. അതൊരു ഒരു ആശ്വാസത്തിന്റെ വചനമാണ്. യേശു തമ്പുരാൻ നടത്തുന്ന ആദ്യത്തെ സംസാരമാണത്. നമ്മുടെ മാനുഷികമായ ചില ബന്ധങ്ങൾ ചിലപ്പോഴൊക്കെ മുറിഞ്ഞു പോകുന്നതിന്റെയും നീരസം ഉണ്ടാകുന്നതിന്റെയും ഒക്കെ പിന്നിലുള്ള ചില കാരണം അതാണ്. ചേർത്ത് പിടിക്കേണ്ട സാഹചര്യങ്ങളിൽ, ആഗ്രഹിക്കുന്ന സമയങ്ങളിലൊക്കെയും ഇതുപോലെയുള്ള ചില ആശ്വാസ വചനങ്ങൾ ലഭിക്കാതെ പോകുമ്പോൾ യേശു തമ്പുരാൻ തന്നെ നടത്തുന്ന അത്ഭുത പ്രവർത്തനങ്ങളിൽ അവൻ കൈ നീട്ടി അവനെ തൊട്ടു, ഉടനെ അവൻ ശുദ്ധനായി തീർന്നു എന്ന് പറയുന്നുണ്ട്. ഈ അത് യേശു തമ്പുരാന്റെ കൈകൾക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കൈകൾക്കും വാക്കുകൾക്കും ഒക്കെ ഇതേപോലെയുള്ള ശക്തിയുണ്ട്. നമ്മൾ കൈ നീട്ടി തൊടുന്നിടത്ത് ചിലപ്പോൾ ശുദ്ധി ഉണ്ടാകും. അശുദ്ധി മാറാനുള്ള സാഹചര്യം നമ്മുടെയൊക്കെ ചില വാക്കുകൾക്കുണ്ട്, ചില പുഞ്ചിരിക്കുണ്ട്. നമ്മൾ സ്പർശിക്കുന്നിടത്ത്, നമ്മൾ സംസാരിക്കുന്നിടത്തൊക്കെ അശുദ്ധി മാറാനും രോഗമില്ലാതെയാകാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. ഈ കരയേണ്ട എന്ന ഒറ്റ വാക്കുകൊണ്ട് ആശ്വാസമുണ്ടായി കാണണം എന്ന് നിർബന്ധമില്ല, എങ്കിലും അതൊരു വലിയ ആശ്വാസമാണ്. പഴയ നിയമത്തിലും ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം. സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട്, പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട്, വിദേശ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ട്, അദ്ദേഹം എത്തിച്ചേർന്ന പൊത്തിഫറിന്റെ ഭവനത്തിൽ പോലും പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ജോസഫ് എന്ന വ്യക്തി ഒടുവിൽ കാരാഗ്രഹത്തിൽ എത്തിച്ചേരുമ്പോഴും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാചകം നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് എന്നാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും മുഖം വാടുന്നതിനേക്കാൾ കൂടുതലായിട്ട് മുഖം കരുവാളിച്ചു പോകേണ്ട രീതിയിലുള്ള ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് ജോസഫ്. ആ ജോസഫ് തൊട്ടടുത്തിരിക്കുന്നവൻ സ്വപ്നം കണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അവരോട് ചോദിക്കുകയാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ്. അപ്പൊ പരസ്പരമുള്ള ചില ആശ്വാസ വചനങ്ങൾക്ക് വലിയ സാങ്കത്യമുണ്ട് എന്ന് കർത്താവ് കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ എത്തിച്ചേരേണ്ടിടത്ത് എത്തിച്ചേരാനും ചില പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം അതാണ്, ബി അവൈലബിൾ, ട്രൈ ടു സ്പെൻഡ് യുവർ ടൈം വിത്ത് അതേഴ്സ്, ട്രൈ ടു റിട്ടേൺ ദ ടാലന്റ് ഓഫ് യുവർ ടൈം ടു യുവർ മാസ്റ്റർ. കർത്താവും നമുക്ക് തന്നിരിക്കുന്ന ടാലന്റുകളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട എന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ടാലന്റ് സമയമാണെന്ന് ആണ് എന്റെ വ്യക്തിപരമായ എന്റെ അഭിപ്രായം. യേശു തമ്പുരാന് നമ്മൾ കൊടുക്കേണ്ടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഈ സമയം തന്നെയാണ്. മറ്റുള്ളവർക്ക് സഹോദരങ്ങളെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് അവൈലബിൾ ആയി തീരാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോഴാണ് എനിക്കൊന്ന് കുറച്ചും കൂടി സ്നേഹത്തിനും അർത്ഥമുണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ദൂരെ ഇരുന്ന് ഗ്രീറ്റിംഗ് കാർഡുകൾ അയക്കുന്നവരാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കുന്നവരാണ്, ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഐ എം ഡൂയിങ് ഗ്രേറ്റ് ബൈ ഗോഡ്സ് ഗ്രേസ് എന്ന് പറയുന്ന ഡീഫോൾട്ടായിട്ട് തന്നെ തിരിച്ച് ആൻസർ വരുന്ന രീതിയിലുള്ള ചില ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ നമ്മളുടെ ഇടയിൽ ഉണ്ടാകണം. പക്ഷെ എപ്പോഴൊക്കെ നമ്മൾ അവർക്ക് ആഗ്രഹമുള്ളപ്പോഴൊക്കെ അവൈലബിൾ ആകാറുണ്ട് എന്നുള്ളത് ഒരു ചോദിക്കേണ്ട വസ്തു തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചില കുഷ്ഠങ്ങൾ, ചില അശുദ്ധതകൾ മാറാനും നമ്മളുടെ സ്പർശനം, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചില വേദനകൾ ഇല്ലാതെയായി ആശ്വാസം കൈവരാൻ സാധ്യതയുണ്ട്. കർത്താവ് അവിടേക്ക് ചെന്നിട്ട് പറയുകയാണ് കരയേണ്ട. അത് ചിലപ്പോഴൊക്കെ ചിലരൊക്കെ അത്ഭുതത്തോടൊക്കെ നോക്കിക്കാണ്, ഇത്രയും വിധവയായ സ്ത്രീക്ക് കരയാനുള്ള അനുവാദം ഇല്ലേ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ച് കാണുമായിരിക്കും. അങ്ങനെ കരയേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം യേശു തമ്പുരാൻ മനസ്സലിഞ്ഞു പറയുന്നു, അവനെ ഉയർപ്പിക്കുന്നു. ഇത്രയും വലിയ പുരുഷാരത്തിനിടയിൽ കർത്താവ് നടത്തുന്ന ഒരു വലിയ അത്ഭുത പ്രവർത്തനമാണ്. ഒരു സാഹചര്യം പരിശോധിക്കുവാണെങ്കിൽ നമുക്കറിയാം കർത്താവിന്റെ പർവ്വത പ്രസംഗം ഗിരിപ്രഭാഷണത്തിന് ശേഷം ആണ് ഈ സംഭവം ക്രമീകരിച്ചിരിക്കുന്നത്. ആറാമത്തെ അധ്യായത്തിൽ കർത്താവിന് ഗിരിപ്രഭാഷണമാണ് വിശുദ്ധ ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ശതാധിപന്റെ വൃത്തിനെ സൗഖ്യമാക്കുന്ന സംഭവവും അതിനുശേഷമാണ് തൊട്ടടുത്ത് വരുന്ന ഒരു സംഭവം കൂടിയാണ് ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കർത്താവിന് ഗിരിപ്രഭാഷണത്തിന് ശേഷം പ്രസംഗം മാത്രമല്ല ശുശ്രൂഷ എന്ന് പഠിപ്പിക്കുന്ന രീതിയിലാണ്, പ്രസംഗത്തിന് ശേഷം താഴേക്കിറങ്ങുകയാണ്. ഓർത്തോ പ്രാക്സിസ് എന്ന് നമ്മളുടെ സഭാ വിശ്വാസത്തിൽ ഒരു ഒരു ആശയം തന്നെയുണ്ട്. ഓർത്തോ പ്രാക്സിസ് ശരിയായിട്ടുള്ള വിശ്വാസം മാത്രമല്ല, ഓർത്തോഡോക്സ മാത്രമല്ല, ഓർത്തോ പ്രാക്സിസ് കൂടി നമ്മൾ, അതായത് ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാണ് നമ്മളെ പിതാക്കന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രസംഗം കഴിഞ്ഞ് താഴേക്കിറങ്ങുക, താഴേക്ക് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊക്കെയും പലപ്പോഴും പലരെ ഉപദേശിക്കാറുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാം. അത് മോശമാണെന്നല്ല, എങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴും അവരെ ഉപദേശിക്കുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില നന്മ പ്രവർത്തനങ്ങൾ കൂടിയുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴൊക്കെ ഈ ഓർത്തോ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നും ചിന്തിക്കുക. അവനെ സൗഖ്യമാക്കുന്നുണ്ട്, അവനെ സൗഖ്യമാക്കി പൂർണ്ണമായ ജീവനിലേക്ക് അവനെ വരുത്തുന്നുണ്ട്. ജീവനിലേക്ക് വരുത്തിയതിനു ശേഷം പറയുന്ന ഒരു വാചകം ശ്രദ്ധേയമാണ്, അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി എന്നാണ് അതിനെ പറയുന്നത്. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി, 15-ാമത്തെ വാക്യമാണ്. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ മരിച്ചവനെ വേണമെങ്കിൽ അമ്മ കേൾപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കാമോ. പക്ഷെ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയത് എന്തായിരിക്കും അവൻ സംസാരിച്ചത്. അവൻ സംസാരിക്കുവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കും എന്തിനെ കുറിച്ചായിരിക്കും ഇത്രയും വാചാലനോട് അദ്ദേഹം സംസാരിക്കുന്നത്. എന്തുവായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ മരണത്തിന് മുമ്പും അയാൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. അതിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ള പല വിഷയങ്ങളും കടന്നു വന്നത് നമ്മളുടെയൊക്കെ ആളുകളുടെ ഒരു രീതി അങ്ങനെയാണ്. സംസാരിക്കുമ്പോൾ കൂടുതലും നമുക്ക് സുഖം കിട്ടുന്ന ചില കാര്യങ്ങളാണ്. ഈ നമ്മുടെ ആരാധന ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷമുള്ള അച്ചായന്മാരുടെ അമ്മാമ്മമാരുടെ ഒക്കെ കൂട്ടായ്മകൾ ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല. ഒന്ന് നമ്മളൊന്ന് ചെവി ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ചില ആളുകൾ പല ആളുകളെ കുറിച്ചും ഗോസിപ്പ് പറയുന്നവർ കാണും, നാട്ടിലത്തെ രാഷ്ട്രീയം പറയുന്നവർ കാണും, ഇവിടുത്തെ രാഷ്ട്രീയം പറയുന്നവർ കാണും, ഷെയർ മാർക്കറ്റുകളെ കുറിച്ച് സംസാരിക്കുന്നവർ കാണും, അല്ലെങ്കിൽ പുതിയ ബ്രാൻഡുകളെ കുറിച്ചും ഫോണുകളെ കുറിച്ചും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് അവരവരുടെ മനസ്സിന് സുഖമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കുന്നവരുണ്ടാകും. കഴിഞ്ഞ ദിവസം കേൾക്കാൻ സാധിച്ചതാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ പ്രമാണിച്ച് വിശുദ്ധ കുർബാനയുടെ സമയത്തിൽ മാറ്റം വരുത്തിയ ഇടവകകളെ കുറിച്ചൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ സംസാരങ്ങൾ നമ്മൾ നമ്മുടെ ചെവിക്കും നമ്മുടെ നാവിനും സുഖം തരുന്ന രീതിയിലാണ് നമ്മുടെ സംസാരങ്ങളൊക്കെയും നമ്മൾ ക്രമീകരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യനും ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവും, നല്ലതും അല്ലാത്തതുമായ നിരവധി കാര്യങ്ങൾ എന്തായാലും അതിന് മുമ്പ് സംസാരിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പിന്നീട് സംസാരിച്ചത്. അവൻ എഴുന്നേറ്റ് സംസാരിച്ചു എന്ന് പറയും. അപ്പോ ലാസറിന്റെ സംഭവത്തിലും നമ്മൾ കാണുന്നത് മരണത്തിന് ശേഷം കർത്താവ് പോകുന്ന വേദിയിലെല്ലാം ലാസറും ഒപ്പമുണ്ട്. അതുപോലെ തന്നെ ലാസറിനെ കണ്ടുകൊണ്ട് മാത്രം ക്രിസ്തുവിന്റെ അനുയായികളായ ഒരുപാട് ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം പിന്നീട് സംസാരിക്കുന്നത് കുറച്ചും കൂടെ മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. മരണത്തിന് മുമ്പ് നാം കാണിക്കുന്ന ചില വേവലാതികളൊന്നും ഒന്നുമല്ല എന്നും നമ്മൾ കാണിക്കുന്ന ചില നിർബന്ധ ബുദ്ധികളൊന്നും അത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്നും ഇതൊന്നുമല്ല ശരിക്കും നമ്മൾ കാണിക്കുന്ന ജീവിതത്തിൽ പുലർത്തേണ്ടുന്നതെന്നും ഒക്കെയുള്ള ചില മിസ്റ്റേക്ക് ആയിട്ടുള്ള വളരെ അത്യാവശ്യമായ കാര്യങ്ങളായിരിക്കണം അയാൾ ആ ശവമഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചത്. ലാസറിനോടും കർത്താവ് പറയുന്നുണ്ട്, പല തവണ പല ഒക്കേഷൻസിലും മാർത്തയും മറിയേ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ലാസറിനെ കാണുന്നില്ല. ശിമോന്റെ ഭവനത്തിൽ കർത്താവ് കടന്നു ചെല്ലുമ്പോഴും അവിടെ മാർത്തയെ കാണുന്നുണ്ടെങ്കിലും മറിയത്തെ കാണുന്നുണ്ടെങ്കിലും അവിടെ ലാസറില്ല. പിന്നീടും ബെഥാനിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് കർത്താവ് മാർത്തയുടെ മറിയുടെ ഭവനത്തിലെത്തുമ്പോൾ കർത്താവെ അവൾ എന്നെ ശുശ്രൂഷയിൽ തനിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്തും ലാസറില്ല. അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പല സാഹചര്യങ്ങളും കറങ്ങി നടക്കുകയാണ്. ഒടുവിൽ അവൻ മരണത്തിന് സമയത്താണ് കർത്താവ് അവൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അടുത്ത് കാണുന്നത്. അതിനുശേഷം അവന്റെ ചുറ്റിയിരിക്കുന്ന തുണി അഴിച്ചതിന് ശേഷം കർത്താവ് പറയണം, അവനെ വിടും, അവൻ പോകട്ടെ. ഇത്രയും നാളും അവൻ കറങ്ങി നടന്നതുപോലെ അവന് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോകട്ടെ. ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ച് അവൻ ഇപ്പോൾ മനസ്സിലായി. പൂർണ്ണമായും അവനിപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പക്ഷെ അവൻ പിന്നീട് പോയില്ല. പിന്നീട് കർത്താവ് പോകുന്ന വേദിയിലെല്ലാം പ്രാർത്ഥനാ കൂട്ടായ്മകളിലെല്ലാം അവനുണ്ട്. അതിനു മുമ്പ് നടത്തിയ പ്രാർത്ഥന പ്രെയർ മീറ്റിംഗിലൊന്നും അവനില്ല. ഷീമോന്റെ വീട്ടിലെ പ്രെയർ മീറ്റിംഗിലായിരുന്നു. ബെഥാനിയിലെ മാർത്തയുടെ മറിയുടെയും ഭവനത്തിൽ കർത്താവ് ഒന്ന് പ്രാർത്ഥിച്ചപ്പോഴും ലാസർ ഇല്ലായിരുന്നു. അവൻ അവന്റേതായ തിരക്കുകളിലായിരുന്നു. പക്ഷെ പിന്നീട് ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്നു. ആളുകളെ മനസ്സിലാക്കാൻ തുടങ്ങി, ആളുകളെ ദൈവത്തിങ്കിലേക്ക് നേടാൻ തുടങ്ങി. ഈ മരണത്തിന് ശേഷം ഈ ചെറുപ്പക്കാരനും എനിക്ക് തോന്നുന്നു സംസാരിച്ചത് ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ചാണ്. മരണത്തിന് ശേഷം അവൻ കണ്ടെത്തിയ ചില സത്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ അവൻ സംസാരിക്കാൻ തുടങ്ങി. ഒടുവിൽ കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഈ സുവിശേഷൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇതും ഒരു ഒരു കർത്താവിന്റെ ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന ചില സംഭവങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ്. കുരിശിന്റെ ചുവട്ടിലെ സംഭവം നമുക്കറിയാം. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു, ശിഷ്യനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാന്റെ സ്വഭാവത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കർത്താവെ, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയണമേ എന്ന് കർത്താവിനോട് പറഞ്ഞവനാണ് യോഹന്നാൻ. എന്റെ മക്കളിൽ ഒരാളെ ഇടത്തും ഒരാളെ വലത്തും നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒരാളെ ഇടത്തും ഒരാളെ വലത്തും ഇരുത്തണമേ എന്ന് അമ്മയെ കൊണ്ട് പറയിപ്പിച്ചവനാണ് യോഹന്നാൻ. കുറച്ചും കൂടൊക്കെ കർത്താവിന് നെഞ്ചോട് ചാരി നിന്ന് കുറച്ചും കൂടി സ്നേഹം പറ്റാൻ ആഗ്രഹിച്ചവനാണ് യോഹന്നാൻ. ചില കുറുക്കു വഴികളും മറ്റുള്ളവരെ ഇല്ലാതെയാക്കി എനിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്, കുറച്ച് സ്വാർത്ഥത ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു യോഹന്നാൻ. ഈ യോഹന്നാനെയാണ് കർത്താവ് അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കുരിശുമരണത്തിന് ശേഷം ഒരു ദിവസം 24 മണിക്കൂറിൽ കൂടുതൽ അമ്മയുടെ കൂടെ യോഹന്നാൻ ജീവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. മൂന്നാം ദിവസം ഞായറാഴ്ച രാവിലെ പത്രോസുമായിട്ട് ഒരുമിച്ച് കല്ലറക്കിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. ചെറുപ്പക്കാരനായ യോഹന്നാനും വൃദ്ധനായ പത്രോസും കൂടി ഓടുകയാണ്. സ്വാഭാവികമായിട്ട് മുമ്പിലെത്തിയത് യോഹന്നാനാണ്. യോഹന്നാന്റെ ശരിക്കുള്ള സ്വഭാവത്തിനായിരുന്നെങ്കിൽ യോഹന്നാൻകരെ കണ്ടിട്ട് വാ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് പോകേണ്ടത്. പക്ഷെ അവൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ആദ്യം കയറാൻ സമ്മതിച്ചത് പത്രോസിനെയാണ്. ഈ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ടുള്ള ചില വ്യത്യാസങ്ങളാണ്. സ്വാർത്ഥത അവന്റെ നിന്നും ഇല്ലാതെയാവുകയാണ്. അവൻ പിന്നീട് മാറിക്കൊടുക്കുക, ഈൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഒരു വലിയ നന്മയിലേക്ക് അവൻ വരികയാണ്. അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോഴും പറയുന്നത് നീ ജീവനുള്ളവനാണെങ്കിലും മരിച്ചവനാണ്. നമ്മുടെ ഇടയിലും ചില ഇതുപോലെയുള്ള നയിൻ പട്ടണത്തിലെ ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുമുണ്ട്. കണ്ണ് തുറന്നിരിക്കുന്നുണ്ടായിരിക്കാം, ശ്വാസം ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ടായിരിക്കാം, ഹൃദയ സ്പന്ദനങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ 20-30 വയസ്സിൽ മരിച്ചിട്ടും വർഷങ്ങളോളം അടക്കപ്പെടാതെ ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ 10-12 വയസ്സിൽ മരിച്ചിട്ടും വർഷങ്ങളോളമായി അടക്കപ്പെടാതെ ഇരിക്കുന്ന ആളുകൾ നമ്മളുടെ ഇടയിലുമുണ്ട്. അവിടെ ഒരു ഉയർപ്പ് സാധ്യമാകണം. യേശു തമ്പുരാന്റെ ഈ വരവ്, പ്രത്യേകിച്ച് ഇരുട്ടിലും മരണനിഴലിൽ ഇരുന്നവർക്ക് വലിയ വെളിച്ചം ഉദിച്ചു എന്ന് പറയുന്നത് പോലെ, നമുക്കും നമ്മളുടെ മരണാവസ്ഥയിൽ ഒരു വലിയ വെളിച്ചം ഉദിക്കേണ്ട സമയമാണ് ഈ ക്രിസ്മസിന്റെ ദിവസങ്ങൾ. നമ്മുടെ മരണാവസ്ഥയിലേക്ക് കർത്താവെ നീ കടന്നു വരണമേ, ഞങ്ങളെ ജീവന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ഒരു വലിയ പെരുന്നാൾ ദിവസം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇടയിലും ഇതുപോലെയുള്ള മരിച്ചവർ, അല്ലെങ്കിൽ ഞാൻ മരിച്ചവനാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. എന്റെ മരണാവസ്ഥയെ കർത്താവെ എനിക്ക് മനസ്സിലാക്കി തരണമേ, എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരികയും ജീവന്റെ വഴിയിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയം കൂടിയാണ് ഇത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിപണിയുടെ പിന്നാലെയും കച്ചവട തന്ത്രങ്ങളുടെ പിന്നാലെയും ഈ ക്രിസ്മസ് വലിച്ച് ഇഴയ്ക്കപ്പെട്ട് കൊണ്ടുപോവുകയാണ്. ഒരുന്നതിന് പിറകെ ഒന്നായി ഓരോ ദിവസവും ഓരോ വർഷങ്ങൾ കഴിയും തോറും ക്രിസ്തുവിന്റെ സാന്നിധ്യം ഈ ക്രിസ്മസ് എന്ന് പറയുന്ന വലിയ പെരുന്നാളിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്കിലും മനസ്സിലാക്കുക, നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല, ദൈവത്തിനായി ജീവിക്കേണ്ടവരാണ്. ദൈവത്തിൽ മരിച്ചവരാകാതെ ലോകത്തിനു വേണ്ടി ലോകത്തിൽ മരിച്ചവരായിരിക്കാനും ദൈവത്തിൽ ജീവനുള്ളവരായിരിക്കാനും നമുക്ക് മനഃപൂർവ്വമായ ശ്രമം നടത്തണം. കർത്താവ് കടന്നു വരാനും ഉയർപ്പിക്കാനും അമ്മയ്ക്ക് ദൈവമാതാവായ കന്യക മറിയാമിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാനും ഉള്ള ക്രമീകരണം ചെയ്യാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ നമ്മളെ അനുഗ്രഹകരമായ ഈ പെരുന്നാളിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ നമ്മൾ എല്ലാവരെയും ആത്മാർത്ഥമായി അനുഗ്രഹിക്കും.
അഭ്യോന്യ തിരുമേനി, വന്നേ വൈദിക ശ്രേഷ്ഠതേ, കർത്താവിൽ വിശ്വാസികളായ സമൂഹമേ, ക്രിസ്മസിന്റെ നോമ്പുകാലത്തിന്റെ അവസാന ദിവസത്തേക്ക് നമ്മൾ കടന്നു വരുന്നു. ക്രിസ്തുമസിൽ ഈ കാലഘട്ടം നഷ്ടപ്പെടുത്തുന്നത് എന്തെന്ന് കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അടിസ്ഥാനമായി അതിൽ എന്തുണ്ടായിരിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛന്റെ ശ്രദ്ധേയമായ ഒരു സന്ദേശം നമുക്ക് കേൾക്കുവാനിന്നിടയായി. അദ്ദേഹം തിരുമനസ് നമ്മളോടൊപ്പമുണ്ട്. അതിന്റെ ശരിയായ ദിശാബോധത്തിൽ തിരുമേനിയുടെ വാക്കുകൾ നമുക്ക് അവസാനം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗിഫ്റ്റ് ആണ് കമ്പാഷൻ. നമ്മളിത് സമൂഹത്തിലേക്ക് നോക്കിയാൽ ട്രോളുകളും അല്ലെങ്കിൽ അടിക്കുറിപ്പുകളും ഒക്കെ ഒരു സംഭവം നടക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അനിഷ്ടമായ കമന്റുകൾ പറയുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. നമുക്കത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു പ്രത്യേകമായ മനോഭാവത്തിലേക്ക് ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിനും ഒരു വിയോജനക്കുറിപ്പ് ലോകത്തിൽ ഇന്ന് സംജാതമാകുന്നു. ഈ ഒരു തലത്തിലാണ് ക്രിസ്തു നയീൻ പട്ടണത്തിൽ നടന്ന ഒരു സംഭവത്തെ വേദപുസ്തകത്തിലൂടെ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് നടത്തിയെടുത്തത്. മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അവനെ അടക്കാനുള്ള ക്രമീകരണം. അതുകൊണ്ടാണ് മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ ചോദിക്കുന്ന ചില കൊച്ചു ചോദ്യങ്ങളുണ്ട്. എത്ര ഉണ്ടായിരുന്നു വയസ്സ്? രണ്ടാമത്തെ ചോദ്യം, അടക്കം ഇന്നാണോ അതോ നാളെയാണോ അതോ കഴിഞ്ഞു? അപ്പൊ അതോടുകൂടി ആ അധ്യായം അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ അങ്ങനെയല്ല. നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പൂർണമായി ഇല്ലാതെയായി എന്ന് ചിന്തിക്കുന്നതിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ്. എ ടോട്ടൽ ഡിഫീറ്റ് ടേൺസ് ടു ബിക്കം ടോട്ടൽ വിക്ടറി. ഇത് ക്രിസ്തു തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുരിശിൽ തറയ്ക്കപ്പെട്ട് കല്ലറയിൽ വെച്ചു കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് അതിൽ നിന്നൊരു പുതിയ തുടക്കമുണ്ട്. ഇത് തന്നെയാണ് ഗോതമ്പ് പണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതിൽ നിന്ന് ഒരു പുതിയ ഒരു ചെടി ഉണ്ടാകണമെങ്കിൽ നഷ്ടപ്പെടണം. പക്ഷെ അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. വീണ്ടും ജീസസ് ലുക്ക്ഡ് അറ്റ് ദ വിഡോ വിത്ത് കമ്പാഷൻ. ആ ഒരു നോട്ടം, ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ ഒരു എംപതറ്റിക് ലുക്ക് അല്ലെങ്കിൽ സാരമില്ല പോകട്ടെ പോയിക്കോട്ടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു മനോഭാവം ഇന്ന് കുടുംബങ്ങളിലോ ഇടവകകളിലോ വ്യക്തിബന്ധങ്ങളിലോ സമൂലമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിന്റെ ഈ രാവുകളിൽ ക്ഷമിക്കാനും സഹാനുഭൂതിയോടുകൂടി നോക്കുവാനും ദൈവകൃപയായി നമുക്ക് ലഭിച്ച ഈ ഒരു ഗിഫ്റ്റിനെ ഉപയോഗിക്കുവാൻ, ദ്രവിച്ചു പോകാതെ ഉപയോഗിക്കുവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഉണർത്തുപാട്ടായിരുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം. പെരുന്നാളുകളുടെ ഒരു പരമ്പരയാണ് ഈ ആഴ്ചയിൽ. ഇന്ന് സെന്റ് തോമസിന്റെ പെരുന്നാൾ ആഘോഷിച്ചു. 25-ാം തീയതി ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ക്രിസ്തു രക്ഷകന്റെ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ശുദ്ധിമതിയായ മാതാവിന്റെ, അതിനുശേഷം ലോകത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന വളരെ സാധുക്കളായ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വധശിക്ഷ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു പെരുന്നാൾ. ഇങ്ങനെ പെരുന്നാളുകൾ കഴിഞ്ഞ 1-ാം തീയതി വരെ ഇങ്ങനെ പെരുന്നാളുകളുടെ ആഘോഷത്തിമിർപ്പിൽ നമ്മൾ പോകുമ്പോൾ ദൈവചൈതന്യത്തിലൂടെ നമുക്ക് ലഭിച്ച ഈ സ്വർഗീയമായ ഗിഫ്റ്റിനെ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ പൂർത്തീകരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ വാത്സല്യമുള്ളവരെ, ബഹുമാനപ്പെട്ട ജോബി അച്ഛന്റെ നല്ല വാക്കുകൾ നമ്മൾ കേട്ടു. നമ്മുടെ ദൗത്യം എന്ത് എന്നുള്ളത് അച്ഛൻ നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഈ വേദഭാഗം വായിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ അവസാനമായി പറയുന്നുണ്ട്, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന്. ജീവൻ എന്നുള്ളത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോഴേ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുമ്പോഴേ ജീവിതം അല്ലെങ്കിൽ ജീവൻ ആയി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ബയോളജിക്കൽ ഒരു ലൈഫ് എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകുവാനേ സാധ്യമാവുകയുള്ളൂ. പക്ഷ നമ്മളെ ഓർപ്പിച്ചത് ക്രിസ്തുവിൽ, ക്രിസ്തുവിനായി ജീവിക്കുന്ന ഒരു ജീവിതം, അതിലൂടെ ജീവിതം ഒരു സന്ദേശമായി മാറ്റപ്പെടുവാനുള്ള ഒരനുഗ്രഹം നമുക്കുണ്ടാകണം എന്നുള്ള വലിയ സന്ദേശമാണ്. ക്രിസ്തു തന്റെ പിതാവിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നു, നമുക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു സന്ദേശമായി ക്രിസ്തുവിന് വേണ്ടിയുള്ളതായി തീരുവന്തക്കോണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പ്രലോഭനങ്ങളല്ല, ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിതമായി തീരുവാൻ നമുക്കൊരുങ്ങാം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. എല്ലാവർക്കും എല്ലാവർക്കും ക്രിസ്മസിന്റേതായ എല്ലാ അനുഗ്രഹ ആശംസകളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. ക്രിസ്തു ഹൃദയത്തിൽ ജനിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇനിയുള്ള ദിനം ഒരുക്കത്തോടെ ഇതുവരാനെ എന്റെ ജീവിതത്തിലെ കുറവുകളെ കുറ്റങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. നീ എന്റെ ഹൃദയത്തിൽ ജനിക്കണമേ. നിനക്ക് സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിപ്പാൻ എന്നെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. നിന്റെ സാക്ഷ്യം ലോകത്തിന് കൊടുക്കുവാനും സമാധാനത്തിലും ശാന്തിയിലും ജീവിപ്പാനും എന്നെയും എന്റെ കുടുംബത്തെയും ഈ ലോകത്തെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി രോഗികളായിരിക്കുന്നവരും വാർദ്ധക്യത്തിലായിരിക്കുന്നവരും പ്രയാസത്തിലായിരിക്കുന്ന എല്ലാവരെയും, നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതിലൂടെ ലോകത്തിന് സമാധാനം ലഭിക്കുവാനും സഭയ്ക്കും സമൂഹത്തിന് ലഭിക്കാനും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാനും തൊക്കെ ഒന്നും ഇടവരട്ടെ. ജോബി അച്ഛനോട് പ്രത്യേകമായ നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രാർത്ഥനായോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരോടും പ്രത്യേകമായ സ്നേഹവും നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ദൈവം അവരെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡിന്റെ വ്യാപനം വീണ്ടും വർദ്ധിക്കുന്നു നമ്മൾ അറിയുന്നുണ്ടല്ലോ. തീർച്ചയായും പ്രാർത്ഥിക്കാം. ദൈവമേ, പകരുന്ന വസന്തയിൽ നിന്നും മാരകമായ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും അവിടെ സംരക്ഷിക്കണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ദൈവഹരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഭയപ്പെടേണ്ട, ദൈവം നമ്മോടുകൂടെയുണ്ട്. ഇമ്മാനുവേലായി ദൈവം നമ്മോടുകൂടെ വരുന്ന ആ നല്ല ദിനങ്ങളിൽ പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടി ജീവിപ്പാൻ തക്കോണം നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. എല്ലാവരെയും ദൈവം നമ്പരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധമായ കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നിന്ന് പ്രാപിപ്പാൻ തക്കോണം നമുക്ക് എല്ലാവർക്കും ഇടയാവട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
വളരെ നന്ദി. മധ്യസ്ഥ പ്രാർത്ഥനയാണ്.
മധ്യസ്ഥ പ്രവർത്തനം ആവശ്യപ്പെട്ടുള്ളവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് നമ്മൾ സാധാരണ ഓർക്കാറുള്ള കുഞ്ഞുമനങ്ങളെ പണ്ടലുള്ള കുഞ്ഞുമനങ്ങളെ ഓർക്കാം. ടോബി, സേറ, ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ചികിത്സയിലിരിക്കുന്ന മോഡി, അതുപോലെ തന്നെ സജി റോഹാൻ, ജോയൽ ജോജി മാത്യു, ജോയൽ ഫാൻസി, ശാന്തി, ജിമ്മി, ലളിത, ആലിസ് ജോസഫ്, സാറാമ, തമ്പി, ബേബിക്കുട്ടി, രാജൻ തോമസ്, ഒരു തോമസ്, ലിസി എബ്രഹാം, ജോസ് ആൻഡ് ഷാജി, രാജു ഫ്രം എറണാകുളം, അനന്യ മാത്യു, ആര്യ, ജോൺ ജേക്കബ്, ലാലു ജോൺ, സാം തോമസ്, സൂസി, സോനു ജെയിംസ്, ഷാനറ്റ്, ഒരു തോമസ്, പോൾ ഫിലിപ്പ്, ഒരു ഗ്രേസി, തുറക്കാൻ സാധിക്കുന്ന ജേക്കബ്, പിന്നെ സൂസി, ജോഹാൻ, ഒരു സുനിൽ, വൺ ജോസ് ഫ്രം അടൂർ, ഹാർട്ട് പ്രോബ്ലത്തിന്റെ ചികിത്സയിലായിരുന്ന ഷാജി, രാജു, ജോർജി ജോർജ്, ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന രേണുവിനെ ജീവിതത്തിൽ ഓർക്കാം. അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ പിന്നെ ഓട്ടിസം ബാധിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രത്യേകം അവരുടെ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ പലതരത്തിലുള്ള ഫാമിലി പ്രോബ്ലത്തിൽ കൂടി കടന്നു പോകുന്ന ആളെ ഓർക്കാം. അതുപോലെ മദ്യപാനത്തിൽ കൂടി പ്രത്യേകിച്ച് ഒരാളുടെ പേര് ഓർക്കാനുള്ളത് ഒരു ബിജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ സ്ഥിരം മദ്യപാനത്തിന്റെ പ്രയാസവും ഓർത്തിരുന്ന ഒരാളുടെ പേര് വളരെ സന്തോഷത്തോടെ ഒരു അറിയിക്കുകയുണ്ടായി, ഇപ്പോൾ ഒരുപാട് ചെയ്യുകയുണ്ടായി. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിസ്സാരൊരു കാര്യമല്ല, അത് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഗുണമുണ്ടാകുന്നുണ്ട്. പലരും അത് അറിയിക്കാറുണ്ട് എന്നത് പറയാറില്ല എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും അത് അനുഗ്രഹമാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വൈ തോമസ് അച്ഛൻ, അച്ഛനിങ്ങനെ നമ്മൾ മുമ്പൊരിക്കൽ ഓർത്തതാണ്, അച്ഛനെപ്പോഴും ചികിത്സയിലായിരിക്കുന്നു. വൈ തോമസ് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഈ വിന്റർ സ്ട്രോം വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്, പല സ്ഥലങ്ങളിലും വളരെ പ്രയാസമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെ കൺട്രോൾ ആകാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോഴ് പൊന്നിയ സക്രിയ സംഭാഷന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്.
മാർക്കുമോർ, ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായക്കാലും വരും. എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പാടുന്ന പോലെ, ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഞങ്ങളെ കൈപിടിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കുകയും ഞങ്ങൾ എത്രമാത്രം അകലെ പോയാലും ഞങ്ങളെ സ്നേഹിക്കുകയും തിരിച്ചു വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന പിതാവേ, ഓരോ ദിവസം അനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവിടെ നീ ക്രമീകരിക്കുന്നു. ആ അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചറിയുവാനും ആ ഒരു സന്തോഷവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ആ ഒരു നല്ല ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് ഈ വിശുദ്ധ ദിവസങ്ങളിൽ അങ്ങയുടെ ജനനത്തിന്റെ സുവാർത്ത അറിയിക്കുവാനും പല ഭവനങ്ങളിൽ ഗാനങ്ങൾ ആലപിക്കുവാനും പ്രാർത്ഥിക്കുവാനും സന്തോഷത്തോടെ എല്ലാവരും യാത്ര ചെയ്യുവാനും ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ നൽകുകയും എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുവാൻ വേണ്ടി സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ അങ്ങയെ കൂടുതൽ പ്രകാശിപ്പിക്കുവാനും അവിടെ നിന്ന് നൽകിയിരിക്കുന്ന കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും മറ്റുള്ളവരെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുസാന്നിധ്യം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ദൈവമായ കർത്താവേ, അവിടെ നിന്ന് നൽകിയിരിക്കുന്ന ദാനങ്ങളൊക്കെയും മനസ്സിലാക്കി ആ ഒരു നല്ല ഹൃദയത്തോടെ ജീവിക്കുവാനും കൃതജ്ഞത അർപ്പിക്കുവാനും ഞങ്ങളെ സംഗതിയാക്കണമേ. ഞങ്ങളുടെ പിഞ്ചുഭേദങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വളരുവാനും അങ്ങയുടെ പ്രകാശം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്ന പൈതങ്ങളായി തീരുവാൻ സഹായിക്കണമേ. നല്ല കൂട്ടുകാരെ പ്രദാനം ചെയ്യണമേ. ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം അവർക്ക് നീ പ്രദാനം ചെയ്യണമേ. ദൈവമായ കർത്താവെ, ഈ ലോകത്തിൽ മായാമോഹങ്ങളിലൊന്നും ഏർപ്പെടാതെ അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ വരുമ്പോൾ മനസ്സ് തളരാതെ അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയിൽ ആശ്രയം കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗത്തിലും പ്രയാസത്തിലും വേർപാടിലും ദുഃഖത്തിലുമായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. അനേകർ നിന്നെ തൊടുകയും അനേകർ നീ തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുള്ളല്ലോ. രോഗികളായ അനേകരെ അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. അവർ കഴിക്കുന്ന മാർഗങ്ങളിലെല്ലാം അവിടെ നീ പ്രവർത്തിക്കണമേ. അവരെ ശുശ്രൂഷിക്കുന്നവരെ നീ ബലപ്പെടുത്തണമേ. ദൈവമായ കർത്താവെ, പരിശുദ്ധ സഭയും എല്ലാ പിതാക്കന്മാരെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന തിരുവേനിയെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ പുരോഹിതന്മാരെയും എല്ലാ ക്രൈസ്തവ ജനങ്ങളെയും ദൈവമായ കർത്താവെ, അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ നീ ബലപ്പെടുത്തണമേ, അവരെ നീ വഴി നടത്തണമേ. പ്രത്യേകിച്ച് പുതിയ സംവത്സരത്തിൽ പുതിയ കൃപകളോടെ ജീവിക്കുവാനും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെയും വീണ്ടും ആവർത്തിക്കാതെ പുതിയ സൃഷ്ടിയായി നിന്നിൽ പുതിയ കൃപകൾ പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പമുള്ള പെറുവീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്കൊന്നും ഏകജാതനും വിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാറുഹായുടെ സമന്തോ സഹവാസവും നാം ഏവരോടുകൂടിയും രോഗത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരോടുകൂടിയും ഇതിന് അല്പമാധികമായ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരോടുകൂടി ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരോടുകൂടിയും ലോകത്തോട് മുഴുവനായും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ആമേൻ. തന്നെയമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടും വളരെ ആത്മാർത്ഥമായ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേക നമ്മെ നയിക്കുന്ന അഭിയുന്ന തിരുമനസ്സിനോട്, തിരക്കുകളുടെ ഇടയിലും ഇതിൽ സംബന്ധിച്ച് നമുക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ ഊർജ്ജം പകർന്നു തന്നതിൽ അഭിയുന്ന തിരുമനസ്സിനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് പ്രാർത്ഥന കൂട്ടാമിക്കട്ടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് കാലഘട്ടത്തിനനുസരിച്ച് കരയണ്ട എന്ന് പറയുന്ന ഒരു ശക്തമായ വാക്കിൽ കൂടി ഉദാഹരണ സഹിതം നമുക്ക് നല്ലൊരു മെസ്സേജ് നൽകിയ പ്രിയപ്പെട്ട ജോബിയച്ചനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സംബന്ധിച്ച എല്ലാ വൈദികരോടും, പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന മാമനച്ചൻ, വി സി വർഗീസച്ചൻ, ഐസക് അച്ഛൻ, പ്രാർത്ഥനയിൽ നേതൃത്വം കൊടുത്ത സക്കറിയാച്ചൻ, പ്രഭാച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നോട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇത് സംബന്ധിച്ച എല്ലാ ദൈവമക്കളെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിന്റെ സന്തോഷകരമായ ആശംസകൾ അറിയിക്കുന്നു. ഏറ്റവും പ്രതീക്ഷയോടും പ്രത്യാശയോടും ഈ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ധൈര്യമായി മുന്നോട്ട് കടവാൻ എനിക്കൊപ്പം ക്രിസ്തു ഉണ്ടെന്നുള്ള ആ ഒരു വലിയ ബോധ്യം, തിരിച്ചറിവ്, ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം കരുത്തേകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച ജൂളിയാന്റി, ഇതിന്റെ പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ മനോഹരമായ ഗീതം ആലപിച്ച രണ്ട് ആന്റിമാര്, ഇവരോടെല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.